പാപത്തിൻ്റെ ഉത്ഭവം. പാപത്തിൻ്റെ ഉത്ഭവവും അതിൻ്റെ നിലനിൽപ്പിൻ്റെ കാരണവും അനേക മനസ്സുകളെയും ഉത്കണ്ഠാകുലരാക്കുന്നു. അവർ പാപപ്രവൃത്തിയുടെ ദുരിതവും ശൂന്യതയും കണ്ട് അളവില്ലാത്ത പരിജ്ഞാനവും ശക്തിയും സ്നേഹവും നിറഞ്ഞ ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൽ ഇതെങ്ങനെ നിലനിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. അത് വിശദീകരണമില്ലാത്ത ഒരു മർമ്മമായി അവർ കാണുന്നു. അവരുടെ സംശയത്തിലും അനിശ്ചിതത്വത്തിലും രക്ഷയ്ക്ക് അനിവാര്യമായ സത്യം തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അവർ കാണുന്നില്ല. പാപത്തിൻ്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ ദൈവം ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ലാത്തവ പരിശോധിക്കുന്നവർ തങ്ങളുടെ സംശയങ്ങൾക്ക് അഥവാ പ്രതിബന്ധങ്ങൾക്ക് വിശദീകരണം ലഭിക്കാത്തതുമൂലം തിരുവചനം നിരസിക്കുന്നു. മറ്റുള്ളവർക്ക് തിന്മയുടെ ഭയങ്കര പ്രശ്നത്തിന് തൃപ്തികരമായ അറിവ് ലഭിക്കാത്തതിന് കാരണം പാരമ്പര്യവും തെറ്റായ വ്യാഖ്യാനവും മൂലം ദൈവ സ്വഭാവത്തെയും തൻ്റെ ഭരണപ്രകൃതിയെയും പാപത്തെ കൈകാര്യം ചെയ്യുന്ന തൻ്റെ രീതിയെയും കുറിച്ച് ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് മറഞ്ഞു കിടക്കുന്നതിനാലാണ്. പാപത്തിൻ്റെ ഉത്ഭവമോ അതിൻ്റെ നിലനിൽപ്പിൻ്റെ കാരണമോ വിശദീകരിക്കാൻ അസാധ്യമാണ്. എങ്കിലും പാപത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അതിൻ്റെ അവസാന നിർമ്മാർജ്ജനത്തെക്കുറിച്ചും അതിൽ ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും കൃപയെക്കുറിച്ചും ആവശ്യത്തിന് അറിയുവാൻ കഴിയും. പാപത്തിൻ്റെ പ്രവേശനത്തിന് ദൈവം യാതൊരു വിധത്തിലും ഉത്തരവാദിയല്ലെന്നും ദൈവകൃപ അനിയന്ത്രിതമായി പിൻവലിക്കപ്പെട്ടിട്ടില്ലെന്നും ദൈവിക ഭരണത്തിൽ ഒരു ന്യൂനതയും ഇല്ലെന്നുമുള്ളതിനാൽ മത്സരമുണ്ടാകേണ്ട കാര്യമില്ലായിരുന്നുവെന്നും തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. പാപം ഒരു നുഴഞ്ഞുകയറ്റക്കാരനും അതിൻ്റെ ആവിർഭാവത്തിന് ഒരു കാരണവും നൽകാനുമല്ല, അകാരണമായ ഒരു മർമ്മമാണത്. അത് ക്ഷമിക്കുന്നത് അതിനെ ന്യായീകരിക്കലാണ്. അതിന് ഒഴുകഴിവ് കണ്ടുപിടിക്കുകയോ അഥവാ അതിൻ്റെ നിലനിൽപ്പിന് കാരണം കണ്ടുപിടിക്കുകയോ ചെയ്യുന്നത് അതിനെ പാപം അല്ലാതാക്കുകയാണ്. അത് ദൈവിക ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനമായ വലിയ സ്നേഹ നിയമത്തിൻ്റെ തത്വത്തോടുള്ള യുദ്ധമാണ്. പാപത്തെക്കുറിച്ചുള്ള നമ്മുടെ ഏക നിർവചനം കൽപ്പനാലംഘനം പാപം എന്ന് വേദപുസ്തകം പറയുന്നത് മാത്രമാണ്. പാപത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പ് അഖിലാണ്ടം മുഴുവൻ സമാധാനവും സന്തോഷവും നിറഞ്ഞതായിരുന്നു. എല്ലാം സ്രഷ്ടാവിൻ്റെ ഇഷ്ടാനുസരണമായിരുന്നു. ദൈവത്തോടുള്ള സ്നേഹം പരമപ്രധാനമായിരുന്നു. മറ്റുള്ളവരോടുള്ള സ്നേഹം പക്ഷപാതരഹിതവുമായിരുന്നു. ദൈവത്തിൻ്റെ ഏകജാതൻ നിത്യ പിതാവിനോട് കൂടെയായിരുന്നു. സ്വഭാവത്തിലും ഉദ്ദേശത്തിലും പ്രകൃതത്തിലും ദൈവത്തിൻ്റെ എല്ലാ ആലോചനകളിലും പ്രവേശിക്കാൻ കഴിയുന്ന അഖിലാണ്ടത്തിലെ ഏക വ്യക്തി ക്രിസ്തു മാത്രമായിരുന്നു. സ്വർഗീയവാസികളുടെ സൃഷ്ടിപ്പും പിതാവ് ക്രിസ്തു മൂലം നിർവഹിച്ചു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ അധികാരങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. കൊലോസ്യർ 1:16. ക്രിസ്തു പിതാവിന് സമനായവനും സ്വർഗം മുഴുവനും ആദരിച്ചിരുന്നവനുമായിരുന്നു. ദൈവത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ അടിസ്ഥാനം സ്നേഹത്തിൻ്റെ നിയമമാകയാൽ സകലരുടെയും സന്തോഷം നീതിയുടെ വലിയ തത്വങ്ങളോടുള്ള പരിപൂർണ യോജിപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു. ദൈവം തൻ്റെ എല്ലാ സൃഷ്ടികളിലും നിന്നാഗ്രഹിക്കുന്നത് സ്നേഹത്തിൻ്റെ സേവനമാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതിൽ നിന്നുള്ള ആരാധനയാണ്. ദൈവം എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. തന്നെ ആരാധിക്കുവാൻ ആരെയും നിർബന്ധിക്കുന്നില്ല. എല്ലാവരും സ്വമേധയാ സ്നേഹാന്വിതമായ സേവനം നൽകണമെന്നാണ് തൻ്റെ ആഗ്രഹം. എന്നാൽ ഈ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യുവാൻ ഒരാൾ തീരുമാനിച്ചു. അവനിലാണ് പാപത്തിൻ്റെ ഉത്ഭവം. സ്വർഗീയവാസികളുടെ ഇടയിൽ ഏറ്റവും ശക്തിയും മഹത്വവും ദൈവം അവന് നൽകി. അവൻ ക്രിസ്തുവിന് സമീപം നിന്നു. വീഴ്ചയ്ക്ക് മുമ്പ് ലൂസിഫർ മറയ്ക്കുന്ന കെരൂബുകളിൽ ഒന്നാമനും വിശുദ്ധനും നിഷ്കളങ്കനുമായിരുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യയെ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. യഹസ്കേൽ 28:12-15. ലൂസിഫറിൻ്റെ ശ്രേഷ്ഠ ശക്തി മറ്റുള്ളവരെ അനുഗ്രഹിപ്പാനും അവൻ്റെ സ്രഷ്ടാവിനെ മഹത്വപ്പെടുത്തുവാനും ഉപയോഗിച്ചിരുന്നുവെങ്കിൽ അവൻ ദൈവത്തിൻ്റെ പ്രിയനും സ്വർഗീയ ദൂതന്മാരാൽ ബഹുമാനിക്കപ്പെടുന്നവനുമായി നിലനിൽക്കുമായിരുന്നു. എന്നാൽ പ്രവാചകൻ പറയുന്നു, നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു, നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. യഹസ്കേൽ 28:17. ലൂസിഫറിന്റെ മനസ്സിൽ അല്പാൽപം സ്വയമഹിമയ്ക്കായി ആഗ്രഹിച്ചു. നീ ദൈവഭാവം നടിക്കയാൽ, വാക്യം 6, ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാനൊരു നരുളും, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും. യെശയ്യാവ് 14:13-14, എല്ലാ സൃഷ്ടികളുടെയും സ്നേഹവും കൂറും പരമാവധി ദൈവത്തിന് നൽകുവാൻ ശ്രമിക്കുന്നതിന് പകരം ലൂസിഫറിൻ്റെ ശ്രമം അവരുടെ സേവനവും ആരാധനയും തന്നിലേക്കാക്കുവാനായിരുന്നു. നിത്യപിതാവ് തൻ്റെ പുത്രന് നൽകിയ ബഹുമതി മോഹിച്ച് ദൈവദൂതന്മാരുടെ തലവൻ ക്രിസ്തുവിന് മാത്രം അവകാശപ്പെട്ട ശക്തിയും മഹത്വവും കൈവശമാക്കുവാൻ ശ്രമിച്ചു. സ്വർഗം മുഴുവനും സ്രഷ്ടാവിൻ്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്നതിൽ സന്തുഷ്ടരായി തന്നെ സ്തുതിച്ചുകൊണ്ടിരുന്നു. ദൈവത്തെ ഇങ്ങനെ മാനിച്ചപ്പോൾ എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞിരുന്നു. എന്നാൽ ഒരു മത്സര അടയാളം സ്വർഗീയ ഐക്യത്തിന് കളങ്കം വരുത്തി. സ്വയത്തെ ഉയർത്തുകയും വളർത്തുകയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരാകയാൽ ദൈവമഹത്വം പരമോന്നതമായിരുന്ന മനസ്സിൽ തിന്മയുടെ അനിഷ്ട സൂചന തലവൊക്കി. സ്വർഗീയ കൗൺസിൽ ലൂസിഫറുമായി സംവാദം നടത്തി. ദൈവപുത്രൻ സ്രഷ്ടാവിൻ്റെ നീതിയും നന്മയും മാഹാത്മ്യവും തൻ്റെ നിയമത്തിൻ്റെ വിശുദ്ധിയും സുസ്ഥിരതയും അവൻ്റെ മുമ്പാകെ വ്യക്തമാക്കി. സ്വർഗത്തിലെ നിയമങ്ങൾ ദൈവം തന്നെയാണ് നിലവിലാക്കിയത്. അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് മൂലം ലൂസിഫർ അവൻ്റെ സ്രഷ്ടാവിനെ അവഗണിക്കുകയും സ്വയം നാശം വരുത്തി വയ്ക്കുകയും ചെയ്തു. എന്നാൽ അളവറ്റ സ്നേഹത്തിലും കരുണയിലും മുന്നറിയിപ്പ് നൽകിയെങ്കിലും എതിർപ്പ് വർദ്ധിക്കുക മാത്രം ചെയ്തു. ലൂസിഫർ ക്രിസ്തുവിനോടുള്ള അസൂയ നിലനിർത്തുകയും കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. സ്വന്തം മഹത്വത്തിലുള്ള അഹങ്കാരം വളർത്തി പരമാധികാരം ആഗ്രഹിച്ചു. ലൂസിഫറിന് നൽകിയ ഉന്നത പദവി ദൈവത്തിൻ്റെ ദാനമാണ് എന്നവൻ അഭിനന്ദിക്കുകയോ സ്രഷ്ടാവിനോട് കൃതജ്ഞത കാട്ടുകയോ ചെയ്തില്ല. അവൻ്റെ ശോഭയിലും ഉയർച്ചയിലും അവൻ അഹങ്കരിക്കുകയും ദൈവത്തിന് സമനാകുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അവൻ സ്വർഗീയ സൈന്യങ്ങൾക്ക് പ്രിയനും ആദരണീയനുമായിരുന്നു. അവൻ്റെ കൽപ്പനകൾ നടപ്പാക്കുന്നതിൽ ദൂതന്മാർ സന്തുഷ്ടരുമായിരുന്നു. മറ്റെല്ലാവരെക്കാളും അവൻ ജ്ഞാനവും മഹത്വവും അണിഞ്ഞിരുന്നു. എന്നാൽ പിതാവിനോടൊപ്പം അധികാരത്തിലും ശക്തിയിലും സമനായി അംഗീകരിക്കപ്പെട്ടിരുന്ന ഭരണാധിപൻ ദൈവപുത്രനായിരുന്നു. ദൈവത്തിൻ്റെ എല്ലാ ആലോചനകളിലും ക്രിസ്തു ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ലൂസിഫറിന് അതിന് അനുവാദമില്ലായിരുന്നു. അങ്ങനെ അവന് ദിവ്യ ഉദ്ദേശങ്ങളിലും ആലോചനകളിലും പ്രവേശനമില്ലായിരുന്നു. എന്തുകൊണ്ട് ക്രിസ്തുവിന് ഈ പരമാധികാരം നൽകി എന്ന് ഈ ശക്തനായ ദൈവദൂതൻ ചോദ്യം ചെയ്തു. ലൂസിഫറിനേക്കാൾ അധികമായി ഇങ്ങനെ ക്രിസ്തു മാനിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ ഏറ്റവും സമീപം ആയിരിക്കുന്നവർ മറ്റു ദൂതന്മാരുടെ ഇടയിൽ അസംതൃപ്തിയുടെ ആത്മാവിനെ പ്രചരിപ്പിക്കുവാൻ പുറപ്പെട്ടു. കുറേ സമയം അവൻ്റെ യഥാർത്ഥ ഉദ്ദേശം മറച്ചുവെച്ച് ദൈവത്തോടുള്ള ഭക്തി ആദരവുകളുടെ വേഷത്തിൽ സ്വർഗീയരെ ഭരിച്ചു വന്ന നിയമങ്ങളുടെ മേൽ അതൃപ്തി ഉളവാക്കുകയും അവരുടെ മേൽ അനാവശ്യമായ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് ധരിപ്പിച്ചു. അവരുടെ പ്രകൃതി വിശുദ്ധമാകയാൽ അവർ സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് നിയമം പാലിച്ചാൽ മതിയെന്ന് അവൻ പ്രചരിപ്പിച്ചു. പരമോന്നത ബഹുമാനം ക്രിസ്തുവിന് നൽകിയതിൽ ദൈവം അവനോട് അനീതി കാട്ടിയെന്നുള്ള സഹതാപം സ്വർഗീയരുടെ ഇടയിൽ നിന്ന് പിടിച്ചുപറ്റാൻ അവൻ ശ്രമിച്ചു. അവൻ കൂടുതൽ അധികാരവും ബഹുമാനവും കാംക്ഷിക്കുന്നത് സ്വയത്തെ ഉയർത്തുന്നതിനല്ല, പ്രത്യുത സ്വർഗീയവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യവും ഒരുന്നത നിലയും പ്രാപിക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് അവൻ അവകാശപ്പെട്ടു. ദൈവം തൻ്റെ മഹാകരുണയിൽ ദീർഘനാൾ ലൂസിഫറിനോട് മുഷിഞ്ഞില്ല. അവൻ അസന്തുഷ്ടി പ്രകടിപ്പിച്ച ഉടനെ അവനെ അവൻ്റെ ഉന്നത സ്ഥാനത്തു നിന്നും ബഹിഷ്കരിച്ചില്ല. ദീർഘനാൾ ആ സ്ഥാനം വഹിച്ചുകൊണ്ട് അവൻ്റെ കുപ്രചരണങ്ങൾ ദൈവത്തോട് കൂറുള്ള ദൂതന്മാരുടെ ഇടയിൽ നടത്തിക്കൊണ്ടിരുന്നു. ദീർഘനാൾ അവൻ സ്വർഗത്തിൽ തന്നെ കഴിയുവാൻ അനുവദിച്ചു. മാനസാന്തരവും അനുസരണവും ഉണ്ടായാൽ അവനോട് ക്ഷമിക്കുവാൻ ദൈവം വീണ്ടും വീണ്ടും ശ്രമിച്ചു. നിത്യസ്നേഹത്തിനും ജ്ഞാനത്തിനും മാത്രമേ അപ്രകാരമുള്ള ശ്രമം ആസൂത്രണം ചെയ്ത് അവൻ്റെ തെറ്റിനെ അവനെ ബോധ്യപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. അസംതൃപ്തിയുടെ മനോഭാവം മുമ്പ് സ്വർഗത്തിൽ ഉണ്ടായിരുന്നില്ല. ലൂസിഫർ തന്നെയും തൻ്റെ യഥാർത്ഥ നില മോശപ്പെടുകയാണെന്ന് ആദ്യം മനസ്സിലാക്കിയില്ല. എന്നാൽ അവൻ്റെ അസംതൃപ്തി കാരണമില്ലാത്തതാണെന്ന് വ്യക്തമാക്കപ്പെട്ടു. ലൂസിഫർ ചെയ്തത് തെറ്റാണെന്നും ദൈവിക അധികാരം നീതിയുള്ളതാണെന്നും അതിനാൽ അവൻ സ്വർഗത്തിൻ്റെ മുമ്പിൽ അത് അംഗീകരിക്കേണ്ടതാണെന്നും അവന് ബോധ്യമായി. അവനത് ചെയ്തിരുന്നെങ്കിൽ അവനെ തന്നെയും അവനോട് ചേർന്ന അനേക ദൂതന്മാരെയും രക്ഷിക്കാമായിരുന്നു. അപ്പോൾ അവൻ ദൈവത്തോടുള്ള ഭക്തി പരിപൂർണമായി ഉപേക്ഷിച്ചില്ല. മറയ്ക്കുന്ന കെരൂബ് എന്നുള്ള തൻ്റെ സ്ഥാനം ഉപേക്ഷിച്ചെങ്കിലും അവൻ മടങ്ങി വന്ന് സ്രഷ്ടാവിൻ്റെ ജ്ഞാനത്തെ അംഗീകരിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവന് നൽകിയിരുന്ന സ്ഥാനത്തിൽ തൃപ്തനായിരുന്നെങ്കിൽ അവൻ്റെ സ്ഥാനത്തു തന്നെ വീണ്ടും തുടരുകയും ചെയ്യാമായിരുന്നു. എന്നാൽ കീഴടങ്ങുവാൻ അഹങ്കാരം അവനെ അനുവദിച്ചില്ല. തൻ്റെ ഗതിയെ നിരന്തരം അവൻ ന്യായീകരിക്കുകയും മാനസാന്തരത്തിൻ്റെ ആവശ്യമില്ലെന്നുള്ള നിലയിലെത്തുകയും സ്രഷ്ടാവിനെതിരായിട്ടുള്ള വൻ പോരാട്ടത്തിന് പൂർണ്ണമായി സ്വയം അർപ്പിക്കുകയും ചെയ്തു. അവൻ്റെ മേധാവിത്വ ശക്തി മുഴുവൻ തൻ്റെ കീഴിലുള്ള ദൂതന്മാരുടെ സഹതാപം ആർജിക്കുവാൻ വഞ്ചനാ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. ക്രിസ്തു നൽകിയ മുന്നറിയിപ്പും ഉപദേശങ്ങളും അവൻ്റെ രാജ്യദ്രോഹപരമായ പദ്ധതികൾക്കും ഉപകരിക്കത്തക്ക രീതിയിൽ വികൃതമാക്കി. അവനോട് കൂടുതൽ സ്നേഹാദരവ് കാട്ടിയവരോട് സാത്താൻ പറഞ്ഞത് അവൻ തെറ്റായി വിധിക്കപ്പെട്ടുവെന്നും തൻ്റെ സ്ഥാനം മാനിക്കപ്പെടുന്നില്ലെന്നും അവൻ്റെ സ്വാതന്ത്ര്യം എടുത്തുകളയുന്നുവെന്നുമാണ്. ക്രിസ്തുവിൻ്റെ വാക്കുകളെ തെറ്റിദ്ധരിപ്പിച്ച് നേരിട്ട് കള്ളം പറഞ്ഞ് സ്വർഗീയരുടെ മുമ്പിൽ ദൈവപുത്രനെ അപമാനിക്കുവാൻ അവൻ പദ്ധതി ആവിഷ്കരിച്ചു. ദൈവത്തോട് കൂറുള്ള ദൂതന്മാരുടെയും അവൻ്റെ അനുയായികളുടെയും ഇടയിൽ ഒരു തെറ്റായ വാദമുഖം കൊണ്ടുവരുവാൻ അവൻ ശ്രമിച്ചു. തകിടം മറിച്ച് പൂർണ്ണമായി തൻ്റെ വശത്താക്കുവാൻ കഴിയാഞ്ഞവർ സ്വർഗവാസികളുടെ താൽപ്പര്യത്തിൽ ഉത്സാഹമില്ലാത്തവരാണെന്ന് അവൻ കുറ്റം വിധിച്ചു. അവൻ ചെയ്യുന്നതിൻ്റെ എല്ലാ കുറ്റവും ദൈവത്തോട് വിശ്വസ്തരായ ദൂതന്മാരുടെ മേൽ ആരോപിച്ചു. അവനോട് ദൈവം കാട്ടുന്നത് അനീതിയാണെന്ന് സ്ഥിരീകരിപ്പാൻ ദൈവത്തിൻ്റെ വാക്കുകളും പ്രവൃത്തിയും അവൻ തെറ്റായി അവതരിപ്പിച്ചു. ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെ സംബന്ധിച്ച് ദൂതന്മാരുടെ ഇടയിൽ ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന സൂക്ഷ്മമായ വാദപ്രതിവാദം ഉന്നയിക്കുന്നത് അവൻ്റെ ഒരു ഉപായമായിരുന്നു. യഹോവയുടെ വളരെ വ്യക്തമായ പ്രസ്താവനകളെ അവൻ വികടവും അവ്യക്തവുമാക്കി അതിൽ സംശയം ഉണ്ടാക്കിയിരുന്നു. ദൈവിക ഭരണകൂടത്തോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള സ്ഥാനം അവനുണ്ടായിരുന്നതിനാലും അവൻ്റെ മാതൃകയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടായിരുന്നതിനാലും പലരും സ്വർഗത്തിലെ അധികാരത്തോടുള്ള മത്സരത്തിൽ അവനോട് ചേർന്നു. ദൈവം തൻ്റെ ജ്ഞാനത്തിൽ സാത്താൻ്റെ അസംതൃപ്തി ശക്തമായി മത്സരത്തിൽ എത്തുന്നതുവരെ അവൻ്റെ പ്രവർത്തനം തുടരുവാൻ അനുവദിച്ചു. അവൻ്റെ പദ്ധതിയുടെ യഥാർത്ഥ സ്വഭാവവും പ്രവണതയും എല്ലാവർക്കും കാണണമെങ്കിൽ അവ പൂർണ്ണമായി വികസിക്കേണ്ടത് ആവശ്യമായിരുന്നു. മറയ്ക്കുന്ന കെരൂബായി നിയമിതനായിരുന്ന ലൂസിഫറിനെ ശ്രേഷ്ഠ പദവിയിൽ സ്വർഗത്തിലുള്ളവരെല്ലാം സ്നേഹിച്ചിരുന്നു. അവരിൽ അവൻ്റെ പ്രേരണാശക്തി വളരെ കൂടുതലുമായിരുന്നു. ദൈവത്തിൻ്റെ ഭരണകൂടത്തിൽ ഉൾപ്പെട്ടിരുന്നത് സ്വർഗീയവാസികൾ മാത്രമായിരുന്നില്ല, പിന്നെയോ ദൈവം സൃഷ്ടിച്ച എല്ലാ ലോകങ്ങളും ഉൾക്കൊള്ളുന്നു. സാത്താൻ കരുതിയത് സ്വർഗീയ ദൂതരെല്ലാം തൻ്റെ കൂടെ മത്സരത്തിൽ ഉൾപ്പെടുത്തിയാൽ മറ്റു ലോകങ്ങളിലുള്ളവരെയും തൻ്റെ പക്ഷത്താക്കാമെന്നാണ്. തൻ്റെ വശം വളരെ കൗശലപൂർവം കള്ളന്യായങ്ങളും വഞ്ചനകളും കലർത്തി അവൻ അവതരിപ്പിച്ചു. വഞ്ചിക്കുവാനുള്ള അവൻ്റെ ശക്തി വളരെ വലുതായിരുന്നു. തൻ്റെ ആൾമാറാട്ട പ്രവർത്തനം അവന് വളരെ ഗുണകരമായിരുന്നു. വിശ്വസ്തരായ ദൂതന്മാർക്ക് തന്നെയും അവൻ്റെ സ്വഭാവം പൂർണ്ണമായി ഗ്രഹിക്കുവാനോ അവൻ്റെ വേല എവിടേക്ക് നയിക്കുന്നുവെന്ന് അറിയുവാനോ കഴിഞ്ഞില്ല. സാത്താൻ വളരെ ശ്രേഷ്ഠമായി മാനിക്കപ്പെട്ടിരുന്നു. അവൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിഗൂഢമായിരുന്നതിനാൽ അവൻ്റെ സ്വഭാവം തിരിച്ചറിയാൻ ദൂതന്മാർക്ക് പ്രയാസമായിരുന്നു. പാപം പൂർണ്ണമായി വളർന്നു എങ്കിലേ അത് തിന്മയാണെന്ന് പ്രത്യക്ഷമാകുകയുള്ളൂ. ഇതുവരെ ദൈവത്തിൻ്റെ പ്രപഞ്ചത്തിൽ അതിന് സ്ഥാനമില്ലായിരുന്നു. വിശുദ്ധ ജീവികൾക്ക് അതിൻ്റെ സ്വഭാവത്തെയോ ദുഷ്ടതയോ കുറിച്ച് അറിവില്ലായിരുന്നു. ദൈവകൽപ്പന ലംഘിക്കുന്നതിൻ്റെ ഭയങ്കര ഫലം എന്തെന്ന് ഊഹിക്കുവാൻ പോലും കഴിഞ്ഞില്ല. സാത്താൻ ആദ്യം ദൈവഭക്തിയുടെ നാട്യത്തിലാണ് തൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയത്. ദൈവത്തെ ബഹുമാനിക്കുന്നത് താൻ പ്രോത്സാഹിപ്പിക്കുകയും ദൈവത്തിൻ്റെ ഭരണകൂടത്തിന് ഉറപ്പു വരുത്തുന്നതിനും സ്വർഗീയവാസികളുടെ നന്മയ്ക്കുമായിട്ടാണ് താൻ പ്രവർത്തിക്കുന്നതെന്നും അവൻ അവകാശപ്പെട്ടു. അവൻ്റെ കീഴിലുള്ള ദൈവദൂതന്മാരുടെ മനസ്സിൽ അസംതൃപ്തി ക്രമേണ കടത്തുകയും അതേസമയം അസംതൃപ്തിയെ നീക്കം ചെയ്യുവാൻ ശ്രമിക്കുകയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നത്തക്കതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. സ്വർഗീയ സമാധാനം നിലനിർത്തുവാൻ ദൈവിക ഭരണകൂടത്തിൻ്റെ നിയമങ്ങളിൽ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണെന്ന് അവൻ വാദിച്ചു. പാപത്തെ കൈകാര്യം ചെയ്യുന്നതിൽ നീതിയും സത്യവും മാത്രമേ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത വഞ്ചനയും മുഖസ്തുതിയും ചെയ്യുവാൻ സാത്താന് കഴിഞ്ഞു. ദൈവദൂതന്മാരുടെ മുമ്പിൽ ദൈവവചനത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതിനും ദൈവത്തിൻ്റെ ഭരണപദ്ധതികളെ ദുർവ്യാഖ്യാനം ചെയ്യുവാനും അവന് കഴിഞ്ഞു. ദൈവം നീതിമാനല്ലെന്നും നിയമങ്ങളും ചട്ടങ്ങളും സ്വർഗവാസികളുടെ മേൽ അവരെ അനുസരിപ്പിക്കുന്നത് ദൈവത്തിന് തന്നെത്താൻ ഉയരുവാനാണെന്നും അവൻ ആരോപിച്ചു. അതിനാൽ സ്വർഗവാസികളുടെ മുമ്പിലും മറ്റു ലോകങ്ങളിലും ദൈവത്തിൻ്റെ ഭരണം നീതിപൂർവമുള്ളതും കൽപ്പനകൾ തികവുള്ളതും ആണെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. സാത്താൻ അഖിലാണ്ടത്തിൻ്റെ നന്മയെ പുരോഗമിപ്പിക്കുകയാണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുവാൻ അവൻ ശ്രമിച്ചു. അവൻ്റെ യഥാർത്ഥ സ്വഭാവവും അവൻ്റെ ഉദ്ദേശവും എന്തെന്ന് എല്ലാവരും അറിയണം. അവന് തൻ്റെ ദുഷ്ടപ്രവർത്തനങ്ങൾ ചെയ്ത് സ്വയം വെളിപ്പെടുത്തുവാൻ അവന് സമയം വേണം. സ്വർഗത്തിൽ ആരംഭിച്ച അവൻ്റെ മത്സരത്തിന് കാരണം ദൈവത്തിൻ്റെ ഭരണവും കൽപ്പനയുമാണെന്ന് അവൻ ആരോപിച്ചു. ദിവ്യഭരണത്തിൻ്റെ ഫലമാണ് സകല തിന്മയുടെയും ഉത്ഭവമെന്ന് അവൻ പ്രസ്താവിച്ചു. യഹോവയുടെ ചട്ടങ്ങളുടെ സ്ഥിതി മെച്ചമാക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് അവൻ അവകാശപ്പെട്ടു. അതിനാൽ അവൻ്റെ അവകാശവാദം തെളിയിക്കുവാൻ ദൈവകൽപ്പനയിൽ മാറ്റം വരുത്തേണ്ടത് ആവശ്യമാണെന്ന് അവൻ നിർദ്ദേശിച്ചു. അവൻ്റെ സ്വന്തം പ്രവൃത്തി തന്നെ അവനെ കുറ്റവാളിയാക്കി. ആരംഭം മുതലേ സാത്താൻ അവകാശപ്പെടുന്നത് അവൻ മത്സരിക്കുന്നില്ല എന്നാണ്. അഖിലാണ്ടം മുഴുവനും വഞ്ചകനെ മൂടുപടമില്ലാതെ കാണണം. അവന് സ്വർഗത്തിൽ തുടരാൻ സാധ്യമല്ലെന്ന് തീരുമാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ അപ്രമേയ ജ്ഞാനം സാത്താനെ നശിപ്പിച്ചില്ല. സ്നേഹത്തിൽ നിന്നുള്ള സേവനം മാത്രമേ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. തൻ്റെ സൃഷ്ടികളുടെ ഭക്തി ദൈവത്തിൻ്റെ നീതിയിലും കൃപയിലുമുള്ള ദൃഢവിശ്വാസത്തിൽ നിന്നും ഉള്ളതായിരിക്കണം. സ്വർഗീയരും മറ്റു ലോകരും പാപത്തിൻ്റെ സ്വഭാവമോ ഫലമോ മനസ്സിലാക്കാൻ ഒരുക്കമല്ലായിരുന്നു. സാത്താനെ നശിപ്പിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയും നീതിയും കാണുവാനും കഴിയുമായിരുന്നില്ല. ഉടൻ തന്നെ അവനെ നശിപ്പിച്ചിരുന്നെങ്കിൽ അവർ ദൈവത്തെ സ്നേഹത്തിന് പകരം ഭയം മൂലമേ സേവിക്കുമായിരുന്നുള്ളൂ. വഞ്ചകന്റെ പ്രേരണാശക്തി നശിപ്പിക്കുവാനും മത്സരത്തിൻ്റെ ആത്മാവിനെ പരിപൂർണമായി നീക്കം ചെയ്യുവാനും സാധിക്കയില്ലായിരുന്നു. തിന്മ അതിൻ്റെ പൂർണ്ണ വളർച്ച പ്രാപിക്കാൻ അനുവദിക്കണം. പ്രപഞ്ചത്തിൻ്റെ നിത്യമായ നന്മയ്ക്ക് സാത്താൻ അവൻ്റെ തത്വങ്ങൾ വികസിപ്പിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിനെതിരായി ഉന്നയിക്കുന്ന ആരോപണങ്ങളെ അതിൻ്റെ യഥാർത്ഥ വെളിച്ചത്തിൽ സർവ്വസൃഷ്ടികളും കാണുകയും ദൈവത്തിൻ്റെ നീതിയും കരുണയും ദൈവകൽപ്പനയുടെ സുസ്ഥിരതയും എന്നേക്കും ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും വേണം. സാത്താൻ്റെ മത്സരം പ്രപഞ്ചത്തിനൊരു പാഠമായി എന്നേക്കും നിലകൊള്ളുകയും പാപത്തിൻ്റെ സ്വഭാവത്തിനും അതിൻ്റെ ഭവിഷ്യത്തിനും ഒരു ശാശ്വത സാക്ഷ്യമായിരിക്കുകയും ചെയ്യും. സാത്താൻ്റെ നിയമങ്ങൾ അനുസരിക്കുന്നതും അതിൻ്റെ ഫലം മനുഷ്യരിലും ദൂതന്മാരിലും കാണുന്നതും ദൈവിക അധികാരത്തെ അവഗണിക്കുന്നത് മൂലമാണെന്നും കാണാം. ദൈവത്തിൻ്റെ ഭരണവും കൽപ്പനകളും നിലനിൽക്കുന്നത് താൻ സൃഷ്ടിച്ച എല്ലാവരുടെയും നന്മയ്ക്കാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു. ഇങ്ങനെ മത്സരത്തിൻ്റെ ചരിത്രം സകല ബുദ്ധിജീവികൾക്കും അവർ വഞ്ചിക്കപ്പെടാതിരിക്കുന്നതിനും പാപം ചെയ്യാതിരിപ്പാനും അതിൻ്റെ ശിക്ഷാവിധിയിൽ കഷ്ടപ്പെടാതിരിപ്പാനും ഒരു സുരക്ഷാ നടപടി ആയിരിക്കണം. സ്വർഗത്തിലെ വൻവിവാദത്തിൻ്റെ അവസാനത്തിൽ സാത്താൻ സ്വയം നീതീകരിച്ചുകൊണ്ടിരുന്നു. സാത്താനെയും അവനോട് അനുകൂലിക്കുന്നവരെയും സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കരിക്കുന്നുവെന്ന് പ്രസ്താവിച്ചപ്പോൾ മത്സര നേതാവ് ദൈവകൽപ്പനയോട് ധൈര്യമായി വെറുപ്പ് പ്രകടിപ്പിച്ചു. ദൂതന്മാരിൽ നിയന്ത്രണം ആവശ്യമില്ലെന്നും അവരുടെ ഇഷ്ടത്തിന് വിട്ടാൽ അവർ എപ്പോഴും ശരിയായി നയിക്കപ്പെടുമെന്നുള്ള തൻ്റെ അവകാശവാദം അവൻ ആവർത്തിച്ചു പറഞ്ഞു. ദൈവകൽപ്പന അവരുടെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണെന്നും അത് നീക്കം ചെയ്താൽ സ്വർഗീയ സൈന്യം ശ്രേഷ്ഠ പദവിയിലും മഹത്വത്തിലും പ്രവേശിക്കുമെന്നും ഉള്ളതിനാലാണ് അതിൻ്റെ നിർമാർജനം ഉറപ്പുവരുത്തുവാൻ തുനിഞ്ഞത്. സാത്താനും അവൻ്റെ അനുയായികളും ഒന്നായിട്ട് തങ്ങളുടെ മത്സരത്തിൻ്റെ കുറ്റം മുഴുവനായി ക്രിസ്തുവിന്മേൽ വച്ചു. അവരെ ശാസിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും മത്സരിക്കില്ലായിരുന്നുവെന്നവൻ പ്രസ്താവിച്ചു. അങ്ങനെ അവരുടെ ഭക്തിയില്ലായ്മയിൽ ദുർവാശിയോടും പ്രത്യക്ഷമായ എതിർപ്പോടും ദൈവത്തിൻ്റെ ഭരണത്തെ തകിടം മറിക്കുവാൻ വൃഥാ ശ്രമിക്കുകയും തങ്ങൾ എതിർശക്തിയാൽ പീഡിപ്പിക്കപ്പെടുകയും ഒടുവിൽ നിരപരാധികളാണെന്ന് അവകാശപ്പെടുന്ന മത്സര നേതാവും അവൻ്റെ അനുയായികളും സ്വർഗത്തിൽ നിന്നും ബഹിഷ്കൃതരാവുകയും ചെയ്തു. സ്വർഗത്തിൽ മത്സരമുണ്ടാക്കിയ അതേ ആത്മാവിൽ ഭൂമിയിൽ മത്സരത്തിനുള്ള പ്രചോദനം നൽകി. ദൂതന്മാരുടെ ഇടയിൽ ആവർത്തിച്ച അതേ നയം മനുഷ്യരുടെ ഇടയിലും സാത്താൻ തുടർന്നു. ഇപ്പോൾ അവൻ്റെ ആത്മാവ് അനുസരണം കെട്ട മക്കളിൽ പ്രവർത്തിക്കുന്നു. അവനെപ്പോലെ ദൈവകൽപ്പനയിലെ നിയന്ത്രണം തകർത്തു കളവാൻ അവരും ശ്രമിക്കുകയും കൽപ്പനാ ലംഘനം മൂലം മനുഷ്യർക്ക് സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. പാപത്തെ ശാസിക്കുന്നത് വെറുപ്പിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ആത്മാവിനെ ഉണർത്തുന്നു. ദൈവത്തിൻ്റെ മുന്നറിയിപ്പിൻ ദൂതുകൾ മനസ്സാക്ഷിയിലെത്തുമ്പോൾ സാത്താൻ മനുഷ്യരെ സ്വയം നീതീകരിപ്പാൻ പ്രേരിപ്പിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് തങ്ങളുടെ പാപമാർഗത്തിൽ സഹതാപം അന്വേഷിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ തെറ്റുകളെ തിരുത്താതെ അവർ തങ്ങളുടെ പ്രയാസങ്ങൾക്ക് കാരണക്കാരൻ തങ്ങളെ ശാസിച്ചവനാണെന്നുള്ള നിലയിൽ കോപം മുഴുവനും അവനിലേക്ക് തിരിച്ചുവിടുന്നു. നീതിമാനായ ഹാബേലിൻ്റെ സമയം മുതൽ ഇന്നുവരെയും പാപത്തെ കുറ്റം വിധിക്കുന്നവരോടുള്ള അവൻ്റെ മനോഭാവം അങ്ങനെ തന്നെയായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവത്തെ തെറ്റിദ്ധരിപ്പിച്ച് സ്വർഗത്തിൽ മത്സരമുണ്ടാക്കിയ അതേ ആത്മാവിൽ സാത്താൻ ഭൂമിയിലും മനുഷ്യർ പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ ഇതുവരെ അവൻ വിജയിക്കയാൽ ദൈവത്തിൻ്റെ അനീതിയായ കർശന നിയമങ്ങളാണ് മനുഷ്യരെ പാപത്തിൽ വീഴ്ത്തിയതെന്ന് അവൻ പ്രസ്താവിച്ചു. എന്നാൽ തൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നിത്യനായ ദൈവം തന്നെ പ്രസ്താവിച്ചു, യഹോവയായ ദൈവം കരുണയും കൃപയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ, ആയിരം ആയിരത്തിന് ദയപാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. പുറപ്പാട് 34:6-7. സ്വർഗത്തിൽ നിന്ന് സാത്താനെ ബഹിഷ്കരിച്ചതിൽ ദൈവം തൻ്റെ നീതിയും തൻ്റെ സിംഹാസനത്തിൻ്റെ വിലയും പരിരക്ഷിച്ചു എന്ന് ദൈവം പ്രസ്താവിച്ചു. എന്നാൽ വഞ്ചനയാൽ മനുഷ്യർ പാപം ചെയ്തപ്പോൾ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തെളിവായി തൻ്റെ ഏകജാതനായ പുത്രനെ പാപത്തിനധീനരായ മനുഷ്യവർഗത്തിന് വേണ്ടി മരിപ്പാൻ നൽകി. പാപപരിഹാരത്തിൽ ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുത്തി. ദൈവത്തിൻ്റെ ഭരണത്തിനെതിരായിട്ടുള്ള ആരോപണം യാതൊരു പ്രസക്തിയും ഇല്ലാത്തതാണെന്ന് ക്രൂശിൻ്റെ ശക്തിയേറിയ വാദം പ്രപഞ്ചത്തിന് വ്യക്തമാക്കുന്നു. ക്രിസ്തുവും സാത്താനും തമ്മിലുള്ള പോരാട്ടം രക്ഷകൻ്റെ ഭൗമിക ശുശ്രൂഷയിൽ മഹാവഞ്ചകൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തി. സ്വർഗീയ ദൂതന്മാരുടെ സ്നേഹത്തിൽ നിന്ന് സാത്താനെ വേരോടെ പിഴുതെറിയാൻ ലോകരക്ഷകന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അവൻ്റെ ധൈര്യമായ ദൈവദൂഷണം ക്രിസ്തു അവനെ നമസ്കരിക്കണം എന്നുള്ളതായിരുന്നു. അവൻ്റെ അഹങ്കാരവും ധൈര്യവും മൂലമാണ് ക്രിസ്തുവിനെ ഒരു ഉയർന്ന മലയിൽ കൂട്ടിക്കൊണ്ടുപോയതും ദൈവാലയ അഗ്രത്തിൽ കൊണ്ടുപോയതും താഴേക്ക് ചാടാൻ ആവശ്യപ്പെട്ടതും. അവൻ്റെ ദുഷ്ട ഉപദേശം സ്പഷ്ടമാക്കി. അവൻ്റെ സജീവമായ ദ്രോഹമനസ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പിൻചെല്ലുകയും പുരോഹിതന്മാരുടെയും ജനങ്ങളുടെയും മനസ്സിൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നിരസിക്കുവാനും അവസാനം അവനെ ക്രൂശിക്ക എന്ന് നിലവിളി കൂട്ടുന്നതിനും പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം പ്രപഞ്ചം മുഴുവനും അത്ഭുതവും കോപവും സംഭ്രമവും ഉളവാക്കി. ക്രിസ്തുവിനെ ലോകം നിരസിക്കുന്നതിന് പ്രേരിപ്പിച്ചതും സാത്താനായിരുന്നു. പാപത്തിൻ്റെ അധിപൻ അവൻ്റെ സകല ശക്തിയും തന്ത്രങ്ങളും യേശുവിനെ നശിപ്പിക്കുവാൻ പ്രയോഗിച്ചു. കാരണം യേശുവിൻ്റെ കരുണയും സ്നേഹവും അവൻ്റെ ദയയും സഹതാപവും ഈ ലോകത്തിന് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രതീകമായിരുന്നു. ദൈവപുത്രൻ്റെ അവകാശവാദങ്ങളെ മുഴുവൻ സാത്താൻ എതിർത്തു. അവൻ്റെ പ്രതിനിധികളായി മനുഷ്യരെ ഉപയോഗിച്ച് രക്ഷകൻ്റെ ജീവിതം കഷ്ടതയും ദുഃഖവും കൊണ്ടും നിറച്ചു. യേശുവിൻ്റെ വേലയ്ക്ക് തടസ്സമായി അവൻ കള്ളന്യായങ്ങളും വ്യാജവും പ്രയോഗിച്ചു. അതുല്യമായ നന്മയുടെ ഉടമയായ യേശുവിന് നേരെയുള്ള ക്രൂരമായ ആരോപണങ്ങളും വെറുപ്പും അനുസരണം കെട്ടവരുടെ പ്രതികാരേച്ഛയിൽ നിന്ന് ഉണ്ടായതാണ്. വളർന്നു വന്നിരുന്ന അസൂയയും ദ്രോഹചിന്തയും വെറുപ്പും പ്രതികാരവും ദൈവപുത്രനെതിരായി കാൽവറിയിൽ കാണിച്ചപ്പോൾ സ്വർഗം മുഴുവനും നിശബ്ദമായും ഭയത്തോടും കൂടെ നോക്കിക്കൊണ്ടിരുന്നു. തൻ്റെ വലിയ യാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞ് ക്രിസ്തു സ്വർഗത്തിലേക്ക് കരയേറിയപ്പോൾ ദൂതന്മാരുടെ ആരാധന, ഞാനിരിക്കുന്ന ഇടത്ത് നീ എനിക്ക് തന്നിട്ടുള്ളവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു, യോഹന്നാൻ 17:24 എന്നുള്ള അപേക്ഷ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് സ്വീകരിച്ചില്ല. അപ്പോൾ പിതാവിൻ്റെ സിംഹാസനത്തിൽ നിന്നും അവർണനീയമായ സ്നേഹവും ശക്തിയുമുള്ള ഉത്തരം ലഭിച്ചു. ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. എബ്രായർ 1:6 യാതൊരു കളങ്കവും യേശുവിന്മേൽ ഉണ്ടായിരുന്നില്ല. അവൻ്റെ താഴ്ച അവസാനിച്ചു. തൻ്റെ യാഗം പൂർത്തിയായി. അവിടെ അവന് എല്ലാ നാമത്തിനും മേലായ നാമവും നൽകി. ഇപ്പോൾ സാത്താൻ്റെ കുറ്റം ഒരു മറയുമില്ലാതെ പ്രത്യക്ഷമായി. ഒരു കള്ളനും കൊലപാതകനും എന്ന നിലയിൽ അവൻ്റെ യഥാർത്ഥ സ്വഭാവം അവൻ വെളിപ്പെടുത്തി. അവൻ്റെ അധികാരത്തിന് കീഴിലുള്ള മനുഷ്യരെ അവൻ ഭരിച്ചതുപോലെ അവനെ അനുവദിച്ചിരുന്നെങ്കിൽ സ്വർഗത്തിലുള്ളവരെയും അതുപോലെ നിയന്ത്രിക്കുമായിരുന്നു. ദൈവകൽപ്പന ലംഘിക്കുന്നത് മൂലം അവർ സ്വതന്ത്രരാവുകയും ശ്രേഷ്ഠ പദവിയിലെത്തുകയും ചെയ്യുമെന്ന് അവൻ അവകാശപ്പെട്ടു. എന്നാൽ അതിൻ്റെ ഫലം അടിമത്തവും അധപ്പതനവുമാണെന്ന് കാണപ്പെട്ടു. ദൈവത്തിൻ്റെ സ്വഭാവത്തിനും ഭരണത്തിനും എതിരായിട്ടുള്ള ആരോപണങ്ങൾ അതിൻ്റെ യഥാർത്ഥ വെളിച്ചത്തിൽ പ്രത്യക്ഷമായി. സൃഷ്ടികളിൽ നിന്ന് അനുസരണവും കീഴടങ്ങലും ദൈവം ആവശ്യപ്പെടുന്നത് സ്വയം പുകഴ്ചയ്ക്ക് വേണ്ടിയാണെന്ന് സാത്താൻ ദൈവത്തെ കുറ്റം പറഞ്ഞു. മറ്റുള്ളവരിൽ നിന്നും സ്വയത്യാഗം ആവശ്യപ്പെടുമ്പോൾ സ്വന്തം ജീവിതത്തിൽ അത് കാട്ടുന്നില്ലെന്ന് അവൻ പ്രസ്താവിച്ചു. ഇപ്പോൾ പാപികളായ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രപഞ്ചാധിപൻ ഏറ്റവും വലിയ ത്യാഗം സ്നേഹം മൂലം നിർവഹിച്ചു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു. 2 കൊരിന്ത്യർ 5:19 അവൻ്റെ മാനത്തിനും പ്രഥമ സ്ഥാനത്തിനും പാപത്തിൻ്റെ പ്രവേശനത്തിനും ലൂസിഫർ വാതിൽ തുറന്നപ്പോൾ പാപത്തെ നശിപ്പിക്കുവാൻ ക്രിസ്തു സ്വയം താഴ്ത്തി മരണത്തോളം അനുസരണമുള്ളവനായി കാണപ്പെട്ടു. മത്സരത്തിൻ്റെ തത്വങ്ങളോട് ദൈവം തൻ്റെ വെറുപ്പ് പ്രകടിപ്പിച്ചു. ദൈവത്തിൻ്റെ നീതി മനുഷ്യൻ്റെ വീണ്ടെടുപ്പിലും സാത്താൻ്റെ ശിക്ഷാവിധിയിലും സ്വർഗം മുഴുവനും കണ്ടു. ദൈവകൽപ്പന മാറ്റപ്പെടാത്തതാണെങ്കിൽ അതിൻ്റെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുക്കുവാനും സാധ്യമല്ല. സ്രഷ്ടാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കപ്പെടുമെന്നും അവൻ പ്രസ്താവിച്ചു. പാപികളായ മനുഷ്യർ വീണ്ടെടുക്കപ്പെടാൻ സാധ്യമല്ലാത്തതിനാൽ അവരെല്ലാം തനിക്ക് അവകാശപ്പെട്ട ഇരയാണെന്നും അവൻ അവകാശപ്പെട്ടു. എന്നാൽ മനുഷ്യനു വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ മരണം അനുശേദ്യമായ ഒരു ന്യായവാദമാണ്. നിയമലംഘനത്തിൻ്റെ ശിക്ഷ ദൈവത്തോട് സമനായവൻ്റെ മേൽ വരികയും ക്രിസ്തു സാത്താനെ ജയിച്ചതുപോലെ താഴ്മയോടും പശ്ചാത്താപത്തോടുമുള്ള ഒരു ജീവിതം നയിച്ചും ക്രിസ്തുവിൻ്റെ നീതി സ്വീകരിച്ചും ആർക്കും വിജയിയാകാം. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയെല്ലാം നീതീകരിക്കുന്നവനും ദൈവത്തിൻ്റെ നീതിയുമാണവൻ. എന്നാൽ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് സാധ്യമാക്കുന്നതിന് മാത്രമല്ല ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് കഷ്ടം അനുഭവിച്ചു മരിച്ചത്. അവൻ വന്നത് ദൈവകൽപ്പനയെ വിശദമാക്കുന്നതിനും ബഹുമാനയോഗ്യമാക്കുന്നതിനും കൂടെയാണ്. ഈ ലോകർ മാത്രമല്ല മറ്റു ലോകരും ദൈവകൽപ്പനയ്ക്ക് അർഹിക്കുന്ന പരിഗണന നൽകേണ്ടതും അത് സുസ്ഥിരവുമാണെന്ന് തെളിയിക്കുവാനും കൂടിയാണ് ക്രിസ്തു വന്നത്. അതിൻ്റെ അവകാശവാദത്തെ പുറന്തള്ളുകയാണെങ്കിൽ ദൈവപുത്രൻ കൽപ്പനാലംഘനത്തിൻ്റെ പാപപരിഹാരത്തിനായി തൻ്റെ ജീവൻ അർപ്പിക്കേണ്ടതില്ലായിരുന്നു. ക്രിസ്തുവിൻ്റെ മരണം അതിൻ്റെ സുസ്ഥിരതയാണ് തെളിയിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്സീമമായ സ്നേഹമാണ് പാപികളെ വീണ്ടെടുക്കുവാൻ നിർബന്ധിച്ചത്. പാപപരിഹാര പദ്ധതിയേക്കാൾ കുറഞ്ഞ ഒന്നിനും അതിന് കഴിയുമായിരുന്നില്ല. കൽപ്പനയുടെയും ദൈവിക ഭരണത്തിൻ്റെയും അടിസ്ഥാനം നീതിയും കരുണയുമാണെന്ന് പ്രപഞ്ചത്തിന് മുഴുവൻ കാട്ടിക്കൊടുക്കുവാൻ ക്രിസ്തു വന്നു. അവസാന ന്യായവിധി നടത്തിപ്പിൽ പാപത്തിൻ്റെ നിലനിൽപ്പിന് ഒരു കാരണവും കാണുകയില്ല. സർവലോക ന്യായാധിപൻ സാത്താനോട്, നീ എന്തുകൊണ്ട് എന്നോട് മത്സരിക്കുകയും എൻ്റെ രാജ്യത്തിലെ പ്രജകളെ മോഷ്ടിക്കുകയും ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ, തിന്മയുടെ ഉടമയ്ക്ക് അതിനൊരു കാരണം കാണിപ്പാനില്ല. എല്ലാ നാവും അടയുകയും മത്സരത്തിൽ ഇടപെട്ടവർക്കാർക്കും ഒന്നും പറയുവാനും ഉണ്ടാകുകയില്ല. കാൽവറി ക്രൂസ് പ്രസ്താവിക്കുന്നത് കൽപ്പനകൾ സുസ്ഥിരമാണെന്നും പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നും അത്രേ. സകലതും നിവൃത്തിയായി എന്നുള്ള രക്ഷകൻ്റെ അവസാന നിലവിളിയിൽ സാത്താൻ്റെ മരണമണിയാണ് മുഴങ്ങിയത്. ദീർഘനാൾ നീണ്ടുനിന്ന വൻവിവാദവും പാപത്തിൻ്റെ അവസാന തുടച്ചുമാറ്റലും അപ്പോൾ തീരുമാനിക്കപ്പെടുകയും സുനിശ്ചിതമാക്കപ്പെടുകയും ചെയ്തു. ദൈവപുത്രൻ മരണകവാടത്തിലൂടെ കടന്ന് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. എബ്രായർ 2:14. ലൂസിഫറിൻ്റെ സ്വയം പുകഴ്ചയ്ക്കായുള്ള ആഗ്രഹമാണ്, ഞാൻ എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് ഹൃദയത്തിൽ പറയുവാനിടയാക്കിയത്. ദൈവം അരുളി ചെയ്യുന്നു, ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കിക്കളയും, നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. യെശയ്യാവ് 14:13-14, യെഹെസ്കേൽ 28:18-19. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മലാഖി 4:1. പാപത്തിൻ്റെ സ്വഭാവത്തെയും അതിൻ്റെ ഫലത്തെയും പ്രപഞ്ചത്തിന് മുഴുവൻ കാണുവാൻ കഴിഞ്ഞു. ആരംഭത്തിൽ തന്നെ അതിനെ നശിപ്പിച്ചിരുന്നു എങ്കിൽ ദൂതന്മാരുടെ ഇടയിൽ ഭീതിക്കും ദൈവത്തോടുള്ള ബഹുമാനക്കുറവിനും ഇടയാകുമായിരുന്നു. ഇപ്പോൾ ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുകയും പ്രപഞ്ചത്തിന് മുമ്പിൽ ദൈവ ഇഷ്ടം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരുടെ ഉള്ളിൽ ദൈവസ്നേഹത്തിനും ബഹുമാനത്തിനും കുറവില്ലാതാകുകയും ചെയ്യുന്നു. തിന്മ ഒരിക്കലും ഇനി വെളിപ്പെടുകയില്ല. ദൈവവചനം പറയുന്നു, കഷ്ടത രണ്ടു പ്രാവശ്യം പൊങ്ങി വരികയില്ല. നഹൂം 1:9. അടിമത്വത്തിൻ്റെ നുകമാണെന്ന് സാത്താൻ പ്രഖ്യാപിച്ച ദൈവകൽപ്പന സ്വാതന്ത്ര്യത്തിൻ്റെ കൽപ്പനയായി മാനിക്കപ്പെടും. ദൈവസ്വഭാവവും നിസ്സീമമായ സ്നേഹവും അപ്രമേയമായ ജ്ഞാനവുമാണെന്ന് പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ട, പരീക്ഷിക്കപ്പെടുകയും തെളിയിക്കുകയും ചെയ്ത ഒരു സൃഷ്ടി ഒരിക്കലും ദൈവഭക്തിയിൽ നിന്നും പിന്മാറുകയില്ല.